ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി ഉൾപ്പെടെ 10 മേഖലകൾക്ക് പ്രത്യേക പരിഗണന. ഭക്ഷ്യധാന്യ രംഗത്ത് സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ 6 വർഷം നീളുന്ന പരിപാടി. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി 5 ലക്ഷമായി ഉയർത്തും. ജൽജീവൻ മിഷൻ പദ്ധതി 2028 വരെ നീട്ടി. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായനികുതി ഒഴിവാക്കി. അവശ്യ മരുന്നുകൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും മൊബൈൽ ഫോണിനും വില കുറയും. ജനങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത വ്യക്തമാക്കുന്ന ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇടത്തരക്കാർക്കും യുവജനങ്ങൾക്കുമായി യാതൊരു പ്രഖ്യാപനവുമില്ലെന്ന് പ്രതിപക്ഷം. 38-ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്ന് 3 സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും സമഗ്ര വികസനവും ലക്ഷ്യമിടുന്ന കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്ന ബജറ്റ് യുവജനങ്ങളുടെയും വനിതകളുടെയും മധ്യവർഗത്തിന്റെയും ക്ഷേമം ലക്ഷ്യമിടുന്നു. വികസിത ഭാരതത്തിനായി 10 മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള സമൂല വികസനമാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത 5 വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷമാണുള്ളതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. നികുതി, നഗരവികസനം, ഖനനം, സാമ്പത്തിക മേഖല, ഊർജ്ജം, നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട 6 മേഖലകളിലെ പരിഷ്കരണമാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത്. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് പ്രത്യേക പ്രാധാന്യമാണ് കേന്ദ്ര ബജറ്റ് നൽകുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തും. കുറഞ്ഞ വിളവ് ലഭിക്കുന്ന 100 ജില്ലകളിൽ PM ധൻധാന്യ കൃഷി യോജന നടപ്പാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു.
Government will undertake a Prime Minister Dhan Dhanya Krishi Yojana in partnership with states. Through the convergence of existing schemes and specialized measures, the program will cover 100 districts with low productivity, moderate crop intensity, and below average credit parameters. This program is likely to help 1.7 crore farmers.
ഭക്ഷ്യധാന്യ രംഗത്ത് സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ 6 വർഷം നീളുന്ന പരിപാടിക്ക് തുടക്കം കുറിക്കും. പഴം, പച്ചക്കറി ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള സമഗ്ര പദ്ധതിക്കും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കാൻ പ്രത്യേക ദൌത്യത്തിനും തുടക്കം കുറിക്കും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന. ചെറുകിട സംരംഭങ്ങൾക്ക് 5 ലക്ഷം രൂപ പരിധിയിൽ പ്രത്യേക ക്രെഡിറ്റ് കാർഡുകൾ കൊണ്ടുവരും. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കയറ്റുമതി അധിഷ്ഠിത MSMEകൾക്ക് 20 കോടി രൂപ വരെ വായ്പ ഉറപ്പുവരുത്തും. MSME സംരംഭങ്ങൾക്കായുള്ള നിക്ഷേപ പരിധി 2.5 മടങ്ങാക്കാനും വിറ്റുവരവ് പരിധി ഇരട്ടിയാക്കാനും നിർദ്ദേശമുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ആദ്യമായി സംരംഭകരാകുന്ന വനിതകൾക്കായി അടുത്ത 5 വർഷത്തിൽ 2 കോടി രൂപ വരെ ലഭിക്കുന്ന വായ്പാ പദ്ധതി ആവിഷ്കരിക്കും. സ്റ്റാർട്ടപ്പ് മേഖലയ്ക്കായുള്ള ബജറ്റ് വിഹിതം 10,000 കോടി രൂപ കൂടി വർദ്ധിപ്പിച്ചു. അടിസ്ഥാന സൌകര്യ വികസനത്തിനായി സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശരഹിത വായ്പ ലഭ്യമാക്കുന്നതിന് 1.5 ലക്ഷം കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായി ധനമന്ത്രി പറഞ്ഞു. ബാങ്കിംഗ് സാധ്യതയുള്ള പദ്ധതികൾക്ക് 25% വരെ ധനസഹായം നൽകുന്നതിന് 1 ലക്ഷം കോടി രൂപയുടെ അർബൻ ചാലഞ്ച് ഫണ്ട് സ്ഥാപിക്കും. ജൽജീവൻ മിഷനുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിച്ചതിലൂടെ പദ്ധതിയുടെ സമ്പൂർണമായ നടപ്പാക്കൽ ഉറപ്പുവരുത്തും. പദ്ധതി 2028 വരെ നീട്ടിയതായും ധനമന്ത്രി അറിയിച്ചു. ഉഡാൻ പദ്ധതിയിലൂടെ അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 ചെറുവിമാനത്താവളങ്ങൾ നിർമ്മിക്കും. പുതിയ നികുതി സംവിധാനത്തിന് കീഴിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കി. ശമ്പളം കൈപ്പറ്റുന്ന ജീവനക്കാർക്ക് 12.75 ലക്ഷം വരെ വാർഷിക വരുമാനത്തിന് ആദായ നികുതി ഒഴിവാക്കി.
I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. The new structure will substantially reduce the taxes of the middle class and leave more money in their hands, boosting household consumption, savings and investment.
പുതുക്കിയ ആദായ നികുതി നിരക്കുകൾ പ്രകാരം 4 ലക്ഷം വരെ ആദായ നികുതിയില്ല. 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മുകളിൽ 30%വുമാണ് ആദായ നികുതി. വിദ്യാഭ്യാസ മേഖലയ്ക്കായി പ്രത്യേക പദ്ധതികളാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. AI വികസനത്തിനായി 500 കോടി രൂപ വകയിരുത്തി. ഇതിനായി 3 മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കും. മേക്ക് ഇൻ ഇന്ത്യയിലൂടെ സ്കൂളുകളിൽ 50,000 അഡൽ ടിങ്കറിംഗ് ലാബുകൾ ആരംഭിക്കും. ആരംഭിക്കും. ഭാരത് നെറ്റ് പദ്ധതിയുടെ കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാ സർക്കാർ സെക്കൻഡറി സ്കൂളുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൌകര്യം ലഭ്യമാക്കും. സ്കൂളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും ഇന്ത്യൻ ഭാഷാ പുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ നൽകുന്നതിന് ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ശേഷം പ്രവർത്തനം ആരംഭിച്ച 5 IITകളിൽ അധിക അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി 6500 വിദ്യാർത്ഥികൾക്ക് കൂടി പഠനം സാധ്യമാക്കും. നൈപുണ്യ വികസനത്തിനായി ദേശീയ തലത്തിൽ 5 മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കും. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് 10,000 സീറ്റ് അനുവദിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
34.96 ലക്ഷം കോടി രൂപ വായ്പ ഇതര വരുമാനവും 50.65 ലക്ഷം കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. ധനക്കമ്മി 4.4% നിലനിർത്തുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 3 നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റും ധനമന്ത്രിയെന്ന നിലയിൽ 8-ാമത്തെ ബജറ്റുമാണ് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണത്തിനുശേഷം പാർലമെന്റ് ഇന്നത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിലെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച തിങ്കളാഴ്ച നടക്കും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ അടങ്ങിയതാണ് 2025 കേന്ദ്ര ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വികസിത ഭാരതത്തിനായി സമ്പദ്ഘടനയെ എങ്ങനെ രൂപപ്പെടുത്താമെന്ന് ബജറ്റ് വ്യക്തമാക്കുന്നതായി അവതരണത്തിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. ആദായനികുതി ഘടന ലളിതമാക്കുന്ന നടപടികൾ പൂർത്തിയായതായും പുതിയ ആദായനികുതി ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു.
So this budget actually has given you several things on which you can understand how this economy is being planned to take forward a route towards Vikasit Bharat. It's a very responsive government. And as a result, the income tax simplification, which I announced in July, is already completed in its works and it'll be coming into the parliament next week.
പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങളോട് അനുഭാവപൂർവമായ നിലപാടാണ് നരേന്ദ്രമോദി സർക്കാരിനുള്ളതെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. അവശ്യ മരുന്നുകൾ, മൊബൈൽ ഫോണുകൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയ്ക്ക് വില കുറയും. ജാക്കറ്റ്, ഷൂസ്, ബെൽറ്റ്, പേഴ്സ്, മത്സ്യോൽപ്പന്നങ്ങൾ എന്നിവയുടെ വിലയും കുറയും. അതേസമയം ഫ്ളാറ്റ് സ്ക്രീൻ ടിവി, നെയ്ത്ത് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വില ഉയരും. ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗബാധിതർക്ക് ആശ്വാസമായി 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് തീരുവ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് ധനമന്ത്രി. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നടത്തുന്ന രോഗി സഹായ പദ്ധതികൾക്ക് കീഴിലുള്ള മരുന്നുകൾ അവ രോഗികൾക്ക് സൌജന്യമായി നൽകുമെങ്കിൽ തീരുവയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
ടു പ്രൊവൈഡ് റിലീഫ് ടു പേഷ്യന്റ്സ് പർട്ടിക്കുലർലി ദോസ് സഫറിംഗ് ഫ്രം ക്യാൻസർ, റെയർ ഡിസീസസ് ആൻഡ് അതർ സിവിയർ ക്രോണിക് ഡിസീസസ് ഐ പ്രൊപ്പോസ് ടു ആഡ് 36 life-saving drugs and medicines to the list of medicines fully exempted from basic custom duty.
140 കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നതാണ് 2025-26 കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ വിഭാഗങ്ങളെയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നും സ്വയം പര്യാപ്ത ഇന്ത്യയിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഈ ബജറ്റെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. അതേസമയം ബജറ്റിൽ ഇടത്തരക്കാർക്കും യുവാക്കൾക്കുമായി ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മാതൃകാപരമായ മാറ്റങ്ങളായിരുന്നു ബജറ്റിൽ കൊണ്ടുവരേണ്ടിയിരുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷം നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ബജറ്റെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി വാർത്തകൾക്ക് ശേഷം കേൾക്കാം. 38-ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്ന് 3 സ്വർണം. നീന്തലിൽ സജൻ പ്രകാശും ഹർഷിത ജയറാമും വുഷുവിൽ കെ മുഹമ്മദ് ജാസലുമാണ് ഇന്ന് സ്വർണം നേടിയത്. ഇതോടെ 5 സ്വർണം ഉൾപ്പെടെ 9 മെഡലുകളുമായി ഗെയിംസിൽ 7-ാം സ്ഥാനത്താണ് കേരളം. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളെയാകെ കേന്ദ്ര ബജറ്റ് നിരാകരിച്ചതായും ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്, വിഴിഞ്ഞം എന്നിവ ബജറ്റ് പരിഗണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബജറ്റ് കേരളത്തിന് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. ബജറ്റിൽ കേരളത്തിന് ന്യായമായ പരിഗണന പോലും ലഭിച്ചില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേന്ദ്ര ബജറ്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാണ് കേരളമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി ഉൾപ്പെടെ 10 മേഖലകൾക്ക് പ്രത്യേക പരിഗണന. ഭക്ഷ്യധാന്യ രംഗത്ത് സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ 6 വർഷം നീളുന്ന പരിപാടി കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി 5 ലക്ഷമായി ഉയർത്തും. ജൽജീവൻ മിഷൻ പദ്ധതി 2028 വരെ നീട്ടി. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കി. അവശ്യ മരുന്നുകൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും മൊബൈൽ ഫോണിനും വില കുറയും. ജനങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത വ്യക്തമാക്കുന്ന ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇടത്തരക്കാർക്കും യുവജനങ്ങൾക്കുമായി യാതൊരു പ്രഖ്യാപനവുമില്ലെന്ന് പ്രതിപക്ഷം. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്ന് 3 സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.